Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആഗമനകാലം നാലാം വാരത്തിലെ സുവിശേഷ ചിന്തകളാണ് ഇന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:18-24 വാക്യങ്ങൾ.
യേശു ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവനിതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു.
ആ രാത്രിയുടെ നിശബ്ദതയിൽ കുന്നിൻ ചെരുവിൽ നിന്നും ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടപ്പോൾ റാന്തൽ വിളക്കുമായിട്ട് ആദ്യം ഓടിയെത്തിയത് ഇടയ സ്ത്രീകളായിരുന്നു. അവിടെ ഒരു ഗുഹയ്ക്കുള്ളിലെ പുൽത്തൊട്ടിയിൽ പിറന്ന ചോരക്കുഞ്ഞിനെയാണ് അവർ കണ്ടത്. ഗുഹാമുഖത്ത് അവർ ഉയർത്തിപ്പിടിച്ച റാന്തൽ വെട്ടത്തിൽ കുഞ്ഞിന്റെ കരച്ചിൽ അപ്പോൾ നിലച്ചു. പിന്നെ അവൻ മിഴി ചിമ്മി ഒന്ന് പുഞ്ചിരിച്ചു. അവർ സമ്മാനിച്ച ചെറിയ പുതപ്പിന്റെ ചൂടിൽ ഉറക്കത്തിലേക്ക് അവൻ മിഴി പൂട്ടി. ആ സ്ത്രീകൾ പങ്കുവച്ച പാൽക്കട്ടിയിൽ അവന്റെ ദരിദ്രരായ മാതാപിതാക്കൾ അന്ന് അത്താഴമുണ്ടു. പിന്നെ ഏറെ വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ ഉണ്ണിയുടെ നന്മകൾ ഷാരോണിലെ പരിമളം പോലെ ഇസ്രായേൽ മുഴുവൻ വ്യാപിച്ചു. വാർദ്ധക്യത്തിലെത്തിയ ഇടയ സ്ത്രീകൾ തങ്ങളുടെ പേരക്കിടാങ്ങളെ അരികിൽ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞുമക്കളെ, ആടുകളെ മേയിച്ചു മാത്രമല്ല ഞങ്ങളുടെ ചുമലുകൾ വളഞ്ഞതും ശിരസുകൾ കുനിഞ്ഞതും. 1000 പേരുടെയെങ്കിലും മുൻപിൽ അടിമകളെ പോലെ ജീവിക്കേണ്ടി വന്നതുകൊണ്ടാണ്. എന്നാൽ അന്ന് ആ രാവിൽ ആദ്യമായിട്ടൊരു കുഞ്ഞിൻ്റെ പിറവിയിൽ ഞങ്ങളുടെ ശിരസുകൾ ഉയർന്നു. കാരണം അവൻ നമ്മളെക്കാൾ ദരിദ്രനായിരുന്നു. നമ്മെ വലുതാക്കാൻ വേണ്ടിയാണ് അവൻ ചെറുതായത്. ഇതു കേട്ട കുഞ്ഞുങ്ങളും പിന്നെ ബത്ലഹേമിൽ പിറന്ന ഉണ്ണിയുടെ ഓർമ്മയ്ക്കു മുന്നിൽ ശിരസുയർത്തി നിൽക്കാൻ തുടങ്ങി. ഇമ്മാനുവേൽ എന്ന പേരിന് ദൈവം നമ്മോടുകൂടെ എന്ന് മാത്രമല്ല നമ്മെ വലുതാക്കാൻ നമ്മോടൊപ്പം നമ്മെ പോലെ എന്നുകൂടെ അർത്ഥമുണ്ട്, അല്ലെങ്കിൽ അർത്ഥമുണ്ടായിരിക്കണം. മാനുഷികമായ എല്ലാ അളവുകോലുകളെയും അതിലംഘിക്കുന്ന പ്രത്യാശയുടെ മഹോത്സവമാണ് ക്രിസ്മസ്. ജീവിതചക്രവാളത്തിന്റെ വിശാലതയിലേക്ക് പറന്നുയരാൻ കഴിയാത്ത വിധം ചിറകു നഷ്ടപ്പെട്ടവർക്കായി ഇതാ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും മഹോത്സവം ആസന്നമാകുന്നു ക്രിസ്മസ്. ക്രിസ്മസ് ഒരു ബലിയുടെ ഓർമ്മയാണ്. ഹൊറേബ് മലയിൽ അബ്രാഹം അർപ്പിച്ച ബലി പോലെ ക്രിസ്മസിൻ്റെ വർണ്ണപ്പകട്ടുകളിൽ ഓർമ്മിക്കേണ്ടത് പിതാവായ ദൈവത്തിൻ്റെ അതിരില്ലാത്ത സ്നേഹമാണ്. തൻ്റെ ഏകജാതനെ നൽകുമാർ അത്രമേൽ ഭൂമിയെ ഇഷ്ടപ്പെട്ട പിതാവായ ദൈവത്തിന് നമുക്ക് ഈ ദിനങ്ങളിൽ നന്ദി അർപ്പിക്കാം. ആദ്യ ക്രിസ്മസിൽ മനം നൊന്ത മറ്റൊരു പിതാവിൻ്റെ, യൗസെപിതാവിൻ്റെ ഓർമ്മയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. തച്ചൻ്റെ മകൻ എന്നായിരുന്നില്ലേ ക്രിസ്തുവിന് ലഭിച്ച ആദ്യ വിശേഷണം. ജോസഫും യേശുവും അവർ തച്ചപ്പണിക്കാരായിരുന്നു എന്നത് യാദൃച്ഛികമല്ല. പട്ടിക അടിച്ച് തല്ലിക്കൂട്ടി ഒരു കോഴിക്കൂടുണ്ടാക്കുന്ന പണിയാണിത് എന്ന് വിചാരിക്കരുത്. ധ്യാനവും ഭാവനയും സർഗാത്മകതയും കൃത്യതയും ആവശ്യമുള്ള വളരെ സുന്ദരമായ ജോലിയാണത്. തച്ചപ്പണിയിൽ ഒരു ആത്മീയതയുണ്ട്. ചിന്തേറിട്ട് സ്വയം ചെത്തിമിനിക്കുന്ന സാധന അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാവണം നീതിമാനായ തച്ചൻ ജോസഫ് നസ്രത്തിലെ ദേവാലയത്തിൽ ഒരു ഉണങ്ങിയ കൊമ്പിൽ തൊട്ടപ്പോൾ അത് പൂവണിഞ്ഞത്. മേരിയുടെ പ്രതിശ്രുത വരനെ കണ്ടെത്തിയത് ഇങ്ങനെയായിരുന്നെന്നൊരു പാരമ്പര്യ കഥയുണ്ട്. ക്രിസ്തുവിനെ രൂപപ്പെടുത്തിയ ആത്മീയ പരിസരങ്ങളിലൊന്ന് ജോസഫ് എന്ന തച്ചനായിരുന്നു. സുവിശേഷം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് നീതിമാനെന്നാണ്. ഓരോരുത്തർക്കും അർഹതയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതാണ് നീതി. ഒരാൾക്കേറ്റം വാത്സല്യത്തോടെ വിശുദ്ധഗ്രന്ഥം പതിച്ചു നൽകുന്ന വിശേഷണമാണ് നീതിമാൻ. ദൈവത്തോടുള്ള ആരാധനയും വിശ്വസ്തതയും, മേരിക്ക് സംരക്ഷണ, യേശുവിന് വാത്സല്യം, അയാളൊന്നും ആർക്കും നിഷേധിച്ചിട്ടില്ല എന്നോർക്കണം. എല്ലാം സമൃദ്ധമായി, എന്നാൽ വളരെ നിശബ്ദമായും സമർപ്പണത്തോടും സ്നേഹത്തോടും കൂടെ ജോസഫ് നൽകി. എന്നാൽ ഒത്തിരി അസ്വസ്ഥതകളിലൂടെ അയാൾ കടന്നുപോകുന്നുണ്ട്. തെറ്റിദ്ധാരണയുടെയും പരിത്യക്തതയുടെയും പാരാബ്ധത്തിൻ്റെയും അധ്വാനക്ലേശത്തിൻ്റെയും കുടിയേറ്റത്തിൻ്റെയും ക്ലേശങ്ങൾ ജോസഫ് വളരെ മൗനമായി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അത് നീതിമാന്മാരുടെ തലവരയാണ്. ഗാസ്പൽ അക്കോർഡിംഗ് ടു ജീസസ് ക്രൈസ്റ്റ് എന്ന തനിമയാർന്ന ക്രിസ്തുചരിതത്തിൽ ഹൊസെ സരമാഗോ എന്ന പോർച്ചുഗീസ് സാഹിത്യകാരൻ ഉറക്കം നഷ്ടപ്പെട്ട ജോസഫിനെക്കുറിച്ച് എഴുതുന്നു. ഒരു വീടിൻ്റെ മോന്താഴത്തിലിരുന്ന് തച്ചനായ ജോസഫ് പണിയുകയായിരുന്നു. അയാളൊരു ഗൂഢാലോചന കേട്ടു. നാളെ ഹെറോദേശ് രാജാവ് ബത്ലഹേമിനും പരിസരത്തുമുള്ള 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും വകവരുത്താൻ പോകുന്നു എന്ന്. രാത്രിക്ക് രാത്രി ഉണ്ണിയേശുവിനെയും അമ്മയെയും കൊണ്ട് ജോസഫ് ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ പിന്നീടൊരിക്കലും ജോസഫ് ഉറങ്ങിയിട്ടില്ല എന്നാണ് സരമാഗോ കുറിക്കുന്നത്. താൻ കേട്ട ആ രഹസ്യം മറ്റൊരു കുഞ്ഞിൻ്റെ പിതാവിനോടുകൂടെ പങ്കുവച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ, ആ കുഞ്ഞിൻ്റെ കൂടി ജീവൻ ഈ ഭൂമുഖത്ത് രക്ഷപ്പെട്ടേനെ എന്ന വ്യഥയുടെ പൊള്ളലാണ് ജോസഫിൻ്റെ ഉറക്കദോഷത്തിന് കാരണമെന്ന് സരമാഗോ തൻ്റെ ഗ്രന്ഥത്തിൽ കുറിച്ചു വച്ചിരിക്കുന്നു. നസ്രത്തിലെ നീതിമാനായ ജോസഫ് പലതിൻ്റെയും പ്രതീകമാണ്. ആത്മാഭിമാനവും ആഹ്ലാദവും സ്ഫുരിക്കുന്ന തൊഴിൽ സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് ജോസഫ്. തൊഴിൽ ശിക്ഷയാണെന്ന് ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? നൊന്തു പ്രസവിക്കുന്നത് ശിക്ഷയാണോ? അല്ല. സ്ത്രീക്ക് ഈറ്റുനോവ് പോലെ പുരുഷന് വിയർപ്പിൽ ചുട്ടെടുക്കുന്ന അപ്പമാണ് അധ്വാനം. ഓരോ ദിവസവും നാം ഉണരുമ്പോൾ ജീവിതത്തിൻ്റെ പരുക്കൻ വഴികളിലൂടെ നടന്നുപോയേ തീരൂ. ആ ജീവിതയാത്രയിലെ വഴിയോരത്ത് അതാ ക്രിസ്തു നിൽക്കുന്നു, കാണുന്നില്ലേ? നഷ്ടപ്പെട്ടുപോയ പറുദീസ തഴമ്പുകൊണ്ടും അധ്വാനം കൊണ്ടും വീണ്ടെടുക്കാമെന്നതാണ് പണിയാളൻ്റെ സുവിശേഷം. അതിനാൽ തൊഴിൽ എന്തുതന്നെയായിരുന്നാലും താരതമ്യങ്ങൾ ആവശ്യമില്ലാത്ത വിധത്തിൽ ജീവിതങ്ങൾ ധന്യമാണ് എന്നോർക്കണം. ജോസഫിന് ദൈവദൂതൻ നൽകിയ സന്ദേശം ദൈവം തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും എന്നായിരുന്നു. മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യവും ഇതായിരുന്നു. പാപം ചെയ്യുന്നവർ പാപത്തിനടിമകളാണ്. അതിനാൽ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നാണ് ആദ്യ മോചനമുണ്ടാകേണ്ടത്. ദൈവവുമായുള്ള ശരിയായ ബന്ധത്തിലൂടെയാണ് വിമോചനം സാക്ഷാത്കരിക്കേണ്ടത്. ദൈവം മനുഷ്യനായി മനുഷ്യരോടൊത്ത് വസിക്കുന്ന ദൈവം ഭൂമിയിൽ മനുഷ്യനിർമ്മിതമായ കൂടാരത്തിൽ പാർക്കുന്ന ദൈവീക സാന്നിധ്യമാണ്. അങ്ങനെ മനുഷ്യരെ ദൈവമക്കളുടെ പദവിയിലേക്ക് ക്രിസ്തുവാണ് ഉയർത്തുന്നത്. ദൈവീക പദ്ധതിയോട് വിധേയപ്പെടാൻ ആദ്യം മടിക്കുകയും ഭയപ്പെടുകയും ചെയ്ത ജോസഫിനെ പോലെ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേരാൻ നമുക്കും ഭയമുണ്ടായേക്കാം. എന്നാൽ ദൈവീക ശബ്ദമിതാണ്, ഭയപ്പെടേണ്ട. ദൈവദൂതൻ ജോസഫിനും മറിയത്തിനും നൽകിയ ഉറപ്പാണിത്. ആ ഉറപ്പ് ഇന്നും ആവർത്തിക്കപ്പെടുന്നുണ്ട്. മനുഷ്യനു വേണ്ടി ഇന്നും ഉയരുന്ന ദൈവത്തിൻ്റെ ആശ്വാസ വചസ്സാണത്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവം അങ്ങനെ നമ്മിലേക്ക് വരാൻ മടി കാണിക്കാത്തതുപോലെ ദൈവത്തിങ്കിലേക്ക് തിരിയാനും അടുക്കാനും ദൈവത്തിൽ ജീവിക്കാനും വളരാനും നാം ഭയപ്പെടരുത്, നാം മടി കാണിക്കരുത്. മനുഷ്യനായ ദൈവം ക്രിസ്തു നമ്മിലേക്ക് വന്നതിൻ്റെയും നമുക്കായി അവിടുന്ന് നൽകിയ ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെയും ദൈവീക ജീവന്റെയും മഹോത്സവമാണ് ഈ ക്രിസ്മസ്.
നിറയൂ നീ വൈക സ്നേഹപ്രഭാവ തരു.
KS ചിത്ര ആലപിച്ചതാണ് ഈ ഗാനം. ഫാദർ ചെറിയൻ കുനിയന്തോടത്തിന്റെ രചന. സംഗീതം റെക്സ് ഐസക്സ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച ആഗമനകാലം നാലാം വാരത്തിലെ സുവിശേഷ ചിന്തകളാണ്. ഏവർക്കും ക്രിസ്മസിന്റെ ആശംസകളും പ്രാർത്ഥനകളും.